ஓம் சாந்தி. 1/5/2024 பிரபாத முரளி. மதுரமாய குட்டிகளே, നിങ്ങൾ തെളിയിച്ചു പറഞ്ഞുകൊടുക്കൂ, അതായത് പരിധിയില്ലാത്ത ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ബാബ സർവവ്യാപി ആകുകയില്ല. ചോദ്യം: ഈ സമയം ലോകത്തിൽ അതിയായ ദുഃഖം എന്തുകൊണ്ടാണ്? ദുഃഖത്തിന്റെ കാരണം കേൾപ്പിക്കൂ. ഉത്തരം: മുഴുവൻ ലോകത്തിലും ഈ സമയം രാഹുവിന്റെ ദശയാണ്. ഇത് കാരണമാണ് ദുഃഖം. വൃക്ഷപതിയായ ബാബ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ബൃഹസ്പതി ദശയാണ്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ബൃഹസ്പതി ദശയാണ്. രാവണന്റെ പേരോ അടയാളമോ പോലുമില്ല, അതുകൊണ്ട് അവിടെ ദുഃഖമില്ല. ബാബ വന്നിരിക്കുകയാണ് സുഖധാമത്തിന്റെ സ്ഥാപന ചെയ്യാൻ, അവിടെ ദുഃഖമേയില്ല. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. കാരണം എല്ലാ കുട്ടികൾക്കും അറിയാം, നമ്മൾ ആത്മാവാണ്. വളരെ ദൂരെ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പാർട്ട് അഭിനയിക്കാൻ. പാർട്ട് ആത്മാവാണ് അഭിനയിക്കുന്നത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിൽ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു. കാരണം ബാബ മനസ്സിലാക്കി തന്നു, ഓർമ്മയിലൂടെ നിങ്ങൾ കുട്ടികളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. ഇതിനെ യോഗം എന്നും പറയേണ്ട. യോഗം സന്യാസികളാണ് പഠിപ്പിക്കുന്നത്. വിദ്യാർത്ഥിക്ക് ടീച്ചറുമായി യോഗം ഉണ്ടാകും, കുട്ടികൾക്ക് അച്ഛനുമായും യോഗം ഉണ്ടാകും. ഇത് ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും, അതായത് കുട്ടികളും അച്ഛനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ഇത് മംഗളകരമായ കൂടിക്കാഴ്ചയാണ്. ബാക്കി എല്ലാം തന്നെ അമംഗളകാരിയാണ്. പതീതമായ ലോകമല്ലേ? നിങ്ങൾ പ്രദർശിനികളിലോ മ്യൂസിയത്തിലോ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആത്മാവിന്റെയും പരമാത്മാവിന്റെയും പരിചയം ശരിയായ രീതിയിൽ കൊടുക്കണം. ആത്മാക്കളെല്ലാവരും പരംപിതാ പരമാത്മാവും പരംധാമത്തിലാണ് വസിക്കുന്നത്. മനുഷ്യരാരും തന്നെ തന്റെ ലൗകിക പിതാവിനെ പരമപിതാവ് എന്ന് പറയില്ല. പരമപിതാവിനെ ദുഃഖത്തിലാണ് ഓർമ്മിക്കുന്നത്. അല്ലയോ പരമാത്മാ എന്ന് വിളിക്കുന്നു. പരമാത്മാ വസിക്കുന്നത് പരംധാമത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കണം. കേവലം രണ്ട് പിതാവുണ്ട് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരാ. ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്. ഇത് തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കണം. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ബാബ എല്ലാ ആത്മാക്കൾക്കും പിതാവാണ്. ഭക്തിമാർഗത്തിൽ എല്ലാവരും ഭഗവാൻ പിതാവിനെ ഓർമ്മിക്കുന്നു. കാരണം ഭഗവാനിൽ നിന്നും ഭക്തിയുടെ ഫലം ലഭിക്കുന്നു. അല്ലെങ്കിൽ ബാബയിൽ നിന്ന് കുട്ടികൾ സമ്പത്ത് എടുക്കുന്നു. ഭഗവാൻ ഭക്തിയുടെ ഫലം നൽകുന്നത് കുട്ടികൾക്കാണ്. എന്തു ഫലമാണ് നൽകുന്നത്? വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. പക്ഷേ നിങ്ങൾക്ക് കേവലം അച്ഛനെ മാത്രം തെളിയിച്ചാൽ പോരാ. അച്ഛനുമാണ്, പഠിപ്പ് നൽകുന്ന ടീച്ചറുമാണ്, സദ്ഗുരു കൂടിയാണ്. ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സർവവ്യാപി എന്ന ചിന്ത ഇല്ലാതാകും. ഇത് കൂട്ടിച്ചേർക്കുക തന്നെ വേണം. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്, വന്ന് രാജയോഗം പഠിപ്പിക്കുകയാണ്. പറയൂ, ബാബ ടീച്ചറുമാണ്, പഠിപ്പ് നൽകുന്ന ആളാണ്, പിന്നെങ്ങനെ സർവവ്യാപിയാകും? ടീച്ചർ വേറെ, വിദ്യാർത്ഥി വേറെയല്ലേ? എങ്ങനെയാണോ അച്ഛൻ വേറെ, കുട്ടികൾ വേറെ ആകുന്നത്, അതുപോലെ ആത്മാക്കൾ പരമാത്മാവിനെ ഓർമ്മിക്കുന്നു, മഹിമയും ചെയ്യുന്നു. ബാബയാണ് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപൻ. ബാബ വന്ന് നമുക്ക് മനുഷ്യ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ബാബ സ്വർഗം സ്ഥാപന ചെയ്യുന്നു, നമ്മളെ സ്വർഗവാസിയാക്കി മാറ്റുന്നു. ഇതുകൂടി മനസ്സിലാക്കി തരുന്നു, നമുക്ക് രണ്ട് അച്ഛന്മാരാണ് ഉള്ളത്. ലൗകിക പിതാവ് പാലന നൽകി ടീച്ചറുടെ അടുത്ത് പറഞ്ഞയക്കുന്നു പഠിക്കുന്നതിന് വേണ്ടി. പിന്നീട് 60 വയസ്സിന് ശേഷം വാനപ്രസ്ഥാവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നു. അച്ഛനും ടീച്ചറും ഗുരുവും വേറെ വേറെയാണ്. പരിധിയില്ലാത്ത ബാബ സർവാത്മാക്കൾക്കും പിതാവാണ്, ജ്ഞാനത്തിന്റെ സാഗരനാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപൻ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ്. സുഖത്തിന്റെ സാഗരനാണ്, ശാന്തിയുടെ സാഗരനാണ്. ബാബയുടെ മഹിമ ചെയ്യാൻ ആരംഭിക്കൂ. കാരണം ലോകത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ആണ്. സർവവ്യാപിയാണെങ്കിൽ ടീച്ചറായി മാറി എങ്ങനെ പഠിപ്പിക്കും? എല്ലാവരെയും കൊണ്ടുപോകുന്ന സദ്ഗുരു കൂടിയാണ്, വഴികാട്ടിയുമാണ്. പഠിപ്പിക്കുന്നു, അതായത് ഓർമ്മിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ പ്രാചീന രാജയോഗം മഹിമയുള്ളതാണ്. പഴയതിലും പഴയത് സംഗമയുഗമാണ്. പുതിയതിന്റെയും പഴയ ലോകത്തിന്റെയും നടുവിൽ നിങ്ങൾ മനസ്സിലാക്കി. ഇന്നത്തേക്ക് 5000 വർഷത്തിനു മുമ്പ് ബാബ വന്ന് തന്റേതാക്കി മാറ്റിയിരുന്നു. നമ്മുടെ ടീച്ചറും സദ്ഗുരുവുമായി മാറിയതാണ്. ബാബ നമ്മുടെ പിതാവ് മാത്രമല്ല, ജ്ഞാനത്തിന്റെ സാഗരനായ ടീച്ചറുമാണ്. നമ്മെ പഠിപ്പിക്കുന്നു, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. കാരണം ബീജരൂപനാണ്, വൃക്ഷപതിയുമാണ്. എപ്പോഴാണോ ഭാരതത്തിലേക്ക് വരുന്നത്, അപ്പോൾ ഭാരതത്തിൽ ബൃഹസ്പതി ദശ ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ എല്ലാവരും സദാസുഖികളും ദേവീദേവതകളുമായിരുന്നു. എല്ലാവരിലും ബൃഹസ്പതി ദശയാണ് ഉള്ളത്. എപ്പോഴാണോ ലോകം തമോ പ്രധാനമാകുന്നത്, അപ്പോൾ എല്ലാവരിലും രാഹുവിന്റെ ദശയാകും. വൃക്ഷപതിയെ ആരും അറിയുന്നില്ല. അറിയാതെ എങ്ങനെ സമ്പത്ത് ലഭിക്കും? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അശരീരി ആയിരിക്കൂ. ഈ ജ്ഞാനം ലഭിച്ചു. ആത്മാവ് വേറെയാണ്, വീട് വേറെയാണ്. 5 തത്വങ്ങൾ കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് ആത്മാവ് പ്രവേശിക്കുന്നത്. എല്ലാവരിലും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ആദ്യമാദ്യം മുഖ്യമായ കാര്യം മനസ്സിലാക്കി കൊടുക്കൂ. ബാബ സുപ്രീം ആയ പിതാവാണ്, സുപ്രീം ആയ ടീച്ചറാണ്. ലൗകികത്തിലെ പിതാവ് ടീച്ചർ ഗുരുവിന്റെ വ്യത്യാസം പറയുന്നതിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കും, തർക്കിക്കില്ല. ആത്മാക്കളുടെ പിതാവായ ബാബയിൽ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിട്ടുണ്ട്. ഇതാണ് വളരെ വലിയ സവിശേഷത. ബാബ നമുക്ക് രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. മുൻപ് ഋഷി മുനിമാർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയില്ല. കാരണം ആ സമയം അവർ സതോ ആയിരുന്നു. ഓരോ വസ്തുവും സതോ പ്രധാനം, സതോ രജോ തമോയിലേക്ക് വരുന്നു. പുതിയതിൽ നിന്നും തീർച്ചയായും പഴയതാകുന്നു. നിങ്ങൾക്ക് ഈ സൃഷ്ടി ചക്രത്തിന്റെ ആയുസ് അറിയാം. മനുഷ്യർ മറന്നുപോയിരിക്കുന്നു ഇതിന്റെ ആയുസ് എത്രയാണ് എന്നത്. ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എല്ലാവരുടെയും പിതാവും ഒരാളാണ്. സദ്ഗതി ദാതാവ് ഒരാളാണ്, ഗുരു അനേകമാണ്. സദ്ഗതി നൽകുന്ന സദ്ഗുരു ഒരാൾ മാത്രമാകുന്നു. എങ്ങനെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്? അത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തെയാണ് സദ്ഗതി എന്ന് പറയുന്നത്. സത്യുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരെയുള്ളൂ. ഇപ്പോൾ എത്രയധികം മനുഷ്യരാണ്? സത്യുഗത്തിൽ ആദ്യം ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. പിന്നീട് കുലം വർദ്ധിക്കുന്നു. ലക്ഷ്മി നാരായണൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ. എപ്പോഴാണോ ഫസ്റ്റ് ആകുന്നത്, അപ്പോൾ കുറച്ചു പേരെ ഉണ്ടാകൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കേവലം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി, എല്ലാ ആത്മാക്കൾക്കും പിതാവ് ഒരാളാണ്. ബാബ പരിധിയില്ലാത്തതാണ്. പരിധിയുള്ള അച്ഛനിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. 21 തലമുറയ്ക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി. അവിടെ സത്യുഗത്തിൽ സ്വയം ആത്മാവാണെന്ന് അറിയാം. ഇവിടെ ദേഹാഭിമാനം കാരണം അറിയുന്നില്ല. ആത്മാവാണ് ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം എടുക്കുന്നത് എന്ന്. ഇപ്പോൾ ദേഹാഭിമാനമുള്ളവരെ ആത്മാഭിമാനിയാക്കി ആര് മാറ്റും? ഈ സമയം ഒരാളും ആത്മാഭിമാനി അല്ല. ബാബ വന്ന് ആത്മാഭിമാനിയാക്കി മാറ്റുന്നു. സത്യുഗത്തിൽ അറിയാം, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ജന്മം ചെറിയ കുട്ടിയായി മാറി. സർപ്പത്തിന്റെ ഉദാഹരണമുണ്ടല്ലോ. സർപ്പം, ഭ്രമരി ഇവയെല്ലാം ഉദാഹരണം ഇവിടത്തേതാണ്, ഈ സമയത്തിന്റേതാണ്. ഇതെല്ലാം ഭക്തിമാർഗത്തിലും പ്രയോജനപ്പെടും. വാസ്തവത്തിൽ ബ്രാഹ്മണിമാരായ നിങ്ങൾ കീടങ്ങളെ ഊതി ഊതി മനുഷ്യരിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ബാബയിൽ നോളജ് ഉണ്ടല്ലോ. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്, ശാന്തിയുടെ സാഗരനാണ്. എല്ലാവരും ശാന്തി യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാന്തി ദേവനെന്ന് പറഞ്ഞ് ആരെയാണ് വിളിക്കുന്നത്? ശാന്തിയുടെ ദാതാവ് അഥവാ സാഗരൻ. മഹിമയെല്ലാം പാടുന്നുണ്ട്, പക്ഷേ അർത്ഥരഹിതമാണ്, ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുകയാണ്, ഈ വേദശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിന്റേതാണ്. 63 ജന്മം ഭക്തി ചെയ്യണം. എത്രയധികം ശാസ്ത്രങ്ങളാണ്! എന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ ലഭിക്കുന്നില്ല. എന്നെ വിളിക്കുന്നു, വന്ന് പാവനമാക്കി മാറ്റൂ. ഇതാണ് തമോ പ്രധാനമായ അഴുക്ക് നിറഞ്ഞ ലോകം. ഒരു ഉപയോഗവുമില്ല. എത്ര ദുഃഖമാണ്! ദുഃഖം എവിടെ നിന്നാണ് വന്നത്? ബാബ നിങ്ങൾക്ക് സുഖം തന്നിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും പടികൾ ഇറങ്ങിയത്? പാടാറുണ്ടല്ലോ ജ്ഞാനവും ഭക്തിയും. ജ്ഞാനം ബാബയാണ് കേൾപ്പിക്കുന്നത്, ഭക്തി രാവണനാണ് പഠിപ്പിക്കുന്നത്. ബാബയെയും കാണാൻ കഴിയില്ല, രാവണനെയും കാണാൻ കഴിയില്ല. രണ്ടുപേരെയും ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ആത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആത്മാവാണ്, അപ്പോൾ ആത്മാവിന് പിതാവും തീർച്ചയായും ഉണ്ട്. അച്ഛൻ ടീച്ചറുമായി മാറുന്നു. ഇങ്ങനെ മറ്റാരും ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സദ്ഗതി പ്രാപിക്കുന്നു. പിന്നീട് ഒരു ഗുരുവിന്റെയും ആവശ്യം വരില്ല. ബാബ എല്ലാവർക്കും പിതാവാണ്, ടീച്ചറുമാണ്, പഠിപ്പിക്കുന്ന ആളാണ്. എല്ലാവർക്കും സദ്ഗതി ചെയ്യുന്ന സദ്ഗുരു സുപ്രീം ഗുരുവുമാണ്. ബാബയെ സർവവ്യാപി എന്ന് പറയാൻ സാധിക്കില്ല. ബാബ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറയുന്നു. മനുഷ്യർ ഓർമ്മിക്കുന്നു, അല്ലയോ പതിത പാവന വരൂ. സർവരുടെയും സദ്ഗതി ദാത്ത വരൂ. എല്ലാവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകൂ. അല്ലയോ ഗോഡ് ഫാദർ, അല്ലയോ മുക്തി ദാത്ത, ഞങ്ങളുടെ ഗൈഡായി മാറൂ, കൂടെ കൊണ്ടുപോകൂ. ഈ രാവണ രാജ്യത്തിൽ നിന്ന് മുക്തമാക്കൂ. രാവണ രാജ്യം ലങ്കയിലല്ല. ഈ മുഴുവൻ ഭൂമിയും ഈ സമയം രാവണ രാജ്യമാണ്. രാമരാജ്യം കേവലം സത്യുഗത്തിൽ മാത്രമാണ്. ഭക്തി മാർഗത്തിൽ മനുഷ്യർ എത്ര ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രേഷ്ഠരായി മാറുന്നതിനു വേണ്ടി സത്യയുഗത്തിൽ ഭാരതം ശ്രേഷ്ഠാചാര്യകളുടേതായിരുന്നു, പൂജ്യരായിരുന്നു. ഇപ്പോഴും ദേവതകളെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ ബൃഹസ്പതി ദശയുണ്ടായിരുന്നത് സത്യയുഗത്തിലായിരുന്നു. ഇപ്പോൾ രാഹുവിന്റെ ദശയിൽ നോക്കൂ, ഭാരതത്തിന്റെ അവസ്ഥ എന്തായി? എല്ലാവരും അധാർമികരായി മാറി. ബാബ ധാർമ്മികരാക്കി മാറ്റുകയാണ്, രാവണൻ അധാർമികരാക്കി മാറ്റുന്നു. പറയാറുണ്ടല്ലോ രാമരാജ്യം വേണമെന്ന്, അതിനർത്ഥം ഇപ്പോൾ രാവണരാജ്യം എന്നല്ലേ. നരകവാസികളാണ്, രാവണരാജ്യത്തെ നരകമെന്ന് പറയുന്നു. സ്വർഗവും നരകവും പകുതി പകുതിയാണ്. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. രാമരാജ്യമെന്ന് എന്തിനെ പറയുന്നു, രാവണരാജ്യമെന്ന് എന്തിനെ പറയുന്നു? ആദ്യമാദ്യം നിശ്ചയ ബുദ്ധിയുള്ളവരായി മാറണം. ബാബ നമ്മുടെ പിതാവാണ്. നമ്മളെല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. ബാബയിൽ നിന്ന് എല്ലാവർക്കും സമ്പത്ത് ലഭിക്കാനുള്ള അവകാശമുണ്ട്, ലഭിച്ചിരുന്നു. ബാബയാണ് രാജയോഗം പഠിപ്പിച്ച് സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റിയിരുന്നത്. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. കുട്ടികൾക്കറിയാം, വൃക്ഷപതി ചൈതന്യമാണ്, സത്യചിത്ത് ആനന്ദ സ്വരൂപനാണ്. ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. ബാബയും സത്യമാണ്, ചൈതന്യമാണ്, വൃക്ഷപതിയാണ്. ഇത് തലകീഴായ വൃക്ഷമാണ്. വൃക്ഷത്തിന്റെ ബീജം മുകളിലാണ്. ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്, എപ്പോഴാണോ നിങ്ങൾ തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ ബാബ സത്തോ പ്രധാനമാക്കി മാറ്റാൻ വരുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയും ആവർത്തിക്കുന്നു. നിങ്ങൾ പറയുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്നാണ്. ഇംഗ്ലീഷ് അക്ഷരം പറയരുത്, ഹിന്ദിയിൽ പറയും ഇതിഹാസമെന്നും ഭൂഗോളമെന്നും. ഇംഗ്ലീഷ് എല്ലാവരും തന്നെ പഠിക്കുന്നുണ്ട്. ഭഗവാൻ ഗീത സംസ്കൃതത്തിൽ കേൾപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. അവിടെ ഇതായിരുന്നു ഭാഷ, ഇങ്ങനെ എവിടെയും എഴുതിയിട്ടില്ല. ഭാഷയുണ്ട് തീർച്ചയായും. ഏത് രാജാക്കന്മാരുണ്ടോ അവരുടേതായ ഭാഷ ഉണ്ടാകും. സത്യയുഗത്തിലെ രാജാക്കന്മാർക്ക് തങ്ങളുടേതായ ഭാഷ ഉണ്ടാകും. സംസ്കൃതം അവിടെയില്ല. സത്യയുഗത്തിന്റെ രീതിയും സമ്പ്രദായങ്ങളും വേറെയാണ്. കലിയുഗത്തിലെ മനുഷ്യരുടെ ആചാര രീതി വേറെയാണ്. നിങ്ങളെല്ലാവരും മീരയാണ്. നിങ്ങൾക്ക് കലിയുഗത്തിലെ ലോകമര്യാദകൾ, കുലമര്യാദകൾ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ കലിയുഗത്തിലെ ലോകമര്യാദകൾ ഉപേക്ഷിക്കുമ്പോൾ എത്ര കലഹമുണ്ടാകുന്നു. നിങ്ങൾക്ക് ബാബ ശ്രീമത്ത് നൽകുകയാണ്. കാമം മഹാശത്രുവാണ്. ഇതിന്മേൽ വിജയം പ്രാപ്തമാക്കൂ. ജഗച്ചീത്തായി മാറിയവരുടെ ചിത്രം മുന്നിലുണ്ട്. നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു വിശ്വത്തിൽ ശാന്തി എങ്ങനെ സ്ഥാപിക്കും എന്നത്. ശാന്തി ദേവനെന്ന് പറയുന്നതിലൂടെ ബാബയുടെ ഓർമ്മ വരും. ബാബ വന്ന് കൽപ്പകൽപ്പം വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നു. കൽപ്പത്തിന്റെ ആയുസ്സിനെ നീട്ടിയതിലൂടെ മനുഷ്യർ കുംഭകർണന്റെ ഉറക്കത്തിൽ പെട്ടുപോയി. ആദ്യമാദ്യം മനുഷ്യർക്ക് ഈ പക്കാ നിശ്ചയം ചെയ്യിക്കൂ, ബാബ നമുക്ക് പിതാവാണ്, ടീച്ചറാണ്. ടീച്ചറെ എങ്ങനെ സർവവ്യാപി എന്ന് പറയും? നിങ്ങൾ കുട്ടികൾക്കറിയാം ബാബ എങ്ങനെയാണ് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ബാബയുടെ ജീവചരിത്രം അറിയാം. ബാബ വരുന്നത് തന്നെ നരകത്തെ സ്വർഗമാക്കി മാറ്റാനാണ്. ടീച്ചറുമാണ് പിന്നീട് കൂടെ കൊണ്ടുപോകും. ആത്മാക്കൾ അവിനാശിയാണ്. തന്റെ പാർട്ട് പൂർണമായും അഭിനയിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകാൻ ഗൈഡ് വേണമല്ലോ. ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി പിന്നെ ഗൈഡായി മാറി എല്ലാവരെയും കൂടെ കൊണ്ടുപോകും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, കലിയുഗത്തിലെ ലോകമര്യാദകളും കുലമര്യാദകളും ഉപേക്ഷിച്ച് ഈശ്വരീയ കുലത്തിന്റെ മര്യാദകളെ ധാരണ ചെയ്യണം. അശരീരിയായ ബാബ എന്താണോ കേൾപ്പിക്കുന്നത്, അത് അശരീരിയായി ഇരുന്ന് കേൾക്കാനുള്ള അഭ്യാസം പക്കാ ആക്കണം. രണ്ട്, പരിധിയില്ലാത്ത ബാബ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. ഈ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛൻ സർവവ്യാപി അല്ല എന്ന് തെളിയിക്കണം. വരദാനം: പരിധിയുള്ള അഹംഭാവത്തിൽ നിന്നും കോപത്തിൽ നിന്നും മാറി ആത്മീയ ഭാവത്തിലിരിക്കുന്ന പ്രീതബുദ്ധിയായി ഭവിക്കട്ടെ. പല കുട്ടികളും പരിധിയുള്ള സ്വഭാവ സംസ്കാരങ്ങളുടെ വളരെ അഹംഭാവവും കോപവും കാണിക്കുന്നു. എവിടെ എന്റെ സ്വഭാവം, എന്റെ സംസ്കാരം, ഈ ശബ്ദം വരുന്നുവോ അവിടെ അങ്ങനെയുള്ള അഹംഭാവവും കോപവും ആരംഭിക്കുന്നു. എന്റെ ഈ ശബ്ദം തന്നെ വട്ടം കറക്കുന്നു. എന്നാൽ ഏതാണോ ബാബയിൽ നിന്ന് ഭിന്നമായിട്ടുള്ളത് അത് എന്റേതേ അല്ല. എന്റെ സ്വഭാവം ബാബയുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമാകുക സാധ്യമല്ല. അതിനാൽ പരിധിയുള്ള അഹംഭാവത്തിൽ നിന്നും കോപത്തിൽ നിന്നും മാറി ആത്മീയ ഭാവത്തിലിരിക്കൂ. പ്രീതബുദ്ധിയുള്ളവരായി സ്നേഹത്തിന്റെ പ്രീതിയുടെ ഭാവം കാണിക്കൂ. സ്ലോഗൻ: ബാബയോടും സേവനത്തിനോടും പരിവാരത്തോടും സ്നേഹമുണ്ടെങ്കിൽ പ്രയത്നത്തിൽ നിന്ന് മുക്തമാകും. ഓം ശാന്തി.